അപ്പോസ്തലൻ എടുക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ 13 വേഴ്സ് 2-3 നിങ്ങൾക്കറിയാം വാക്യം. പൗലോസും ബർണവാസിനെയും മറ്റും അന്ത്യോക്യ സഭയിൽ നിന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കാൻ നേരത്ത് പരിശുദ്ധാത്മാവ് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു, ഞാൻ ഇവരെ ആക്കിയ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ അയക്കണം. എന്നിട്ട് സഭ അവരെ പ്രാർത്ഥിച്ച് ഒന്നാം മിഷണറി യാത്രയ്ക്ക് അയക്കണം. എന്നിട്ട് തന്നെ 14 അധ്യായത്തിന് 26 വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ മടങ്ങി ഇവിടെ വന്നു, ആ സഭയിൽ തന്നെ അവിടെ ഇരുന്നിട്ടുണ്ട്. അവിടും നാളല്ലോ അവരെ ദൈവകൃപയിൽ വരമേൽപ്പിച്ച് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞാൽ, ഏത് സുവിശേഷ പ്രവർത്തനവും ഏത് ആത്മീയ ശുശ്രൂഷയും സഭ മുഖാന്തരം നടക്കണം. സഭയുടെ അറിവില്, സഭയുടെ സമ്മതത്തില്, സഭയുടെ അധികാരത്തില്, സഭയുടെ ഉത്തരവാദിത്വത്തില് നടക്കണം. ആ നടന്ന് ആരംഭിക്കുക, ആരംഭവും സഭ അവസാനവും അങ്ങനെയാണ് പോകേണ്ടത്. സഭയ്ക്കാണ് പ്രാധാന്യം. 1, 2, 3 വേഗം തീർക്കാം. എഫീഷ്യൻ ചാപ്റ്റർ 4 അഗൈൻ, 4 എഫേസ്യ ലേഖ 4 അധ്യായം 11 വാക്യങ്ങൾ. അത് നാം എല്ലാവരും ഓ, ഈ മലയാളം വായിച്ചാൽ ഉണ്ടല്ലോ, അങ്ങ് പോവാം. ഇംഗ്ലീഷ് അവിടെ പെട്ടെന്ന് തന്നെ ഉണ്ട്. ഇംഗ്ലീഷ് വെസ്റ്റ് 12 ഫോർ ദി എക്യുപ്പിംഗ് ഓഫ് ദ സെയിന്റ്സ്. ഓക്കെ, ഫോർ ദി എക്യുപ്പിംഗ്, അത് മലയാളത്തിൽ താഴെങ്ങാണ്ട് എഴുതിയേക്കുന്നത്. വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം, ആക്ച്വലി യഥാസ്ഥാപനം ഒരു മലയാളത്തിലെ വാക്ക് റെസ്റ്റോറേഷൻ എന്നാണ് അർത്ഥം തന്നെ. എക്യുപ്പിംഗ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വിശ്വാസികളെ എക്യുപ്പ് ചെയ്യുക. എന്താ എക്യുപ്പ് ചെയ്യുക? മീൻസ് ട്രെയിൻ ചെയ്യുക. പരിപക്വബനാന, വിശ്വാസിയോങ്കോ മസ്ബൂത് ബനാന, വിശ്വാസിയോങ്കോ സേവകായിക്കലെ തയ്യാർ കർണ. അതിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു? വെസ്റ്റ് 11 ഗിഫ്റ്റഡ് മെൻ, ഇവാഞ്ചലിസ്റ്റ്, ഫാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ്, അവരെ സഭയിൽ കൊടുത്തു. സഭയിൽ ദൈവം ഗിഫ്റ്റഡ് മെൻ, വരമുള്ള, കൃപാവരമുള്ള, കഴിവുള്ള ദൈവദാസന്മാരെ ആക്കിയിട്ടുണ്ട് സഭയിൽ. എന്തിനു വേണ്ടി? സഭയിൽ എല്ലാ വിശ്വാസികളും എന്ത് ചെയ്യണം? എക്യുപ്ഡാകണം, ട്രെയിൻഡാകണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിൻഡാകണം. അപ്പോൾ വിശ്വാസികൾ ആത്മീയമായി എക്യുപ്ഡായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിൻഡാകേണ്ട സ്ഥലം എവിടെയാ? സഭ, ചർച്ച്. ചർച്ച് ഈസ് ദ ഡിവൈൻലി ഡിസൈൻഡ് പ്ലേസ് ടു എക്യുപ് ദ സെയിന്റ്സ്. ചർച്ച് ഈസ് ദ ഡിവൈൻലി ഡിസൈൻഡ് പ്ലേസ് ടു എക്യുപ് ദ സെയിന്റ്സ്. വിശുദ്ധന്മാരെ പ്രാപ്തരാക്കുവാൻ, പരിപക്വരാക്കുവാൻ, ശക്തരാക്കുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി യോഗ്യരാക്കുവാൻ ദൈവം പ്ലാൻ ചെയ്ത സ്ഥലം ഏതാ? സഭയാണ്. ശരിയാണ്, പല സഭകളും അതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് കുറെ വർഷം മുമ്പ് കുറെ സഹോദരന്മാരെന്ത് ചെയ്തു? സഭ പരാജയപ്പെട്ടു. സഭയിലൊന്നും വില ശക്തിയുള്ളവരില്ല, പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരില്ല. അതുകൊണ്ട് ചലോ, നിങ്ങളുടെ സഭയിൽ 2 പേര് വാ, നിങ്ങളുടെ സഭയിൽ നിന്ന് ഒരാൾ വേണേ വാ, താല്പര്യമുള്ള ആൾ വാ, നമുക്കിവിടെ ഒരു ചെറിയൊരു ഒരു 2 ആഴ്ച അല്ലെ 2 മാസം ഒരു കുറച്ച് വചനം പഠിക്കാം. അങ്ങനെ ആരംഭിച്ചതാ ഇന്ന് കാലം കഴിഞ്ഞപ്പം ബൈബിൾ കോളേജും ബൈബിൾ സെമിനാരിയും ആയി. വചനം പഠിക്കാൻ, ഒരു വ്യക്തിയെ വചനം പഠിപ്പിക്കുവാൻ, വചനത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ, പരിപക്വ കർണ അല്ലെങ്കിൽ മെച്യൂർഡ് കർണ അല്ലെങ്കിൽ അവരെ എക്യുപ്പ് ചെയ്യാനുള്ള ദൈവത്തിന്റെ പ്ലാൻ സഭയാണ്. സഭയ്ക്ക് വിധേയപ്പെട്ട് സഭയിൽ സ്ഥിരമായി പോയി ശബാശുശ്രൂഷയിൽ പങ്കെടുത്ത് അവിടെ അവരുടെ കൃപാവരം ഉപയോഗിച്ച് അവിടെ പഠിച്ച് അവിടെ തർജ്ജനം കേട്ട് അവിടെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് അവിടെയാണ് പഠിക്കേണ്ടത്. ചർച്ച് അവിടെയാണ് സഭ പഠിക്കേണ്ടത്. അതുകൊണ്ടാ കർത്താവ് എഴുത്തുകാരൻ എബ്രായലയനത്തിൽ വായിക്കുന്ന എഴുതുന്നുണ്ട്, സഭ യവായകത്തെ അലക്ഷ്യമായി വിചാരിക്കരുത്. സഭയെ അലക്ഷ്യമായി വിചാരിക്കുന്നവർ, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സഭയെ അലക്ഷ്യമായിട്ട് വിചാരിക്കുന്നവർ തീർത്തുമാരി. ദൈവത്തിന്റെ പ്ലാൻ സഭായോഗങ്ങളിൽ സഭാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ സഭയിൽ ഉള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളും അനുഭവിച്ച് അവർ എക്യുപ്ഡായിട്ട് മാറണം. ഓക്കെ, ചേർച്ച് ഇസ് ദി ഓൺലി പ്ലേസ് ഓർ ചേർച്ച് ഇസ് ദ ഡിവൈൻലി ഡിസൈൻഡ് പ്ലേസ് ടു എക്യുപ് ദ സെയിൻസ്. സോ വാട്ട് ഹാവ് യു ഡു? മേക്ക് യൂസ് ഓഫ് ദി ഫെസിലിറ്റി ദ ഗോഡ് ഹാസ് അറേഞ്ച്ഡ് ചേർച്ച്. ഓക്കെ, രണ്ടുകൂടുണ്ട്. സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ 11:28, അത് തന്നെ രണ്ട് മണിക്കൂർ പറയേണ്ട കാര്യമാണ്. ഞാനത് നീട്ടാൻ ആഗ്രഹിക്കാത്തോണം തീർക്കുക. അടുത്ത ആഴ്ച എനിക്ക് സഭയെക്കുറിച്ചുള്ള ചെറിയ പഠനം ആരംഭിക്കും. ചെറിയ മീൻസ് ഇങ്ങനെ ബിഗിൻ ചെയ്ത് പോകാമല്ലോ. 11:28 11:28 കിട്ടിയതായിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ഏതെങ്കിലും ഭാഷ. My deep concern for all the churches. പൗലോസ് തന്നെ താൻ അനുഭവിക്കുന്ന അനേക വിഷമങ്ങളെ കുറിച്ച് പറയുക. താൻ അനുഭവിച്ച ചില കഠിനമായ ഉണ്ടല്ലോ അപകടങ്ങൾ, അല്ലെങ്കിൽ താൻ അനുഭവിച്ച സങ്കടങ്ങളെ കുറിച്ച് പറയുക, വലിയ വിശദമായിട്ട് സംസാരിക്കുക. അതിനവസാനം പറയുക, ഇതിനേക്കാളൊക്കെ ഉപരിയായി, അല്ലെങ്കിൽ ഇതിനെ കൂടാതെ കൊണ്ട് എന്തുണ്ട്? ചിന്താഭാവം. മലയാളത്തിൽ കൂടെ നല്ലതല്ലേ? ഇംഗ്ലീഷ് കൺസേൺ. എനിക്ക് വലിയ ഭാരമാണ് പൗലോസ് പറയുക. എനിക്ക് ഉറക്കമില്ല, എനിക്കൊരു സമാധാനമില്ല, എന്റെ മനസ്സിനകത്ത് ആകെയാണ് ടെൻഷനാണ്. എന്തിന്റെ ടെൻഷനാ? സഭ. സഭ എങ്ങനെ ഇരിക്കും? ആ സഭ എങ്ങനുണ്ട്? ഈ സഭ എങ്ങനുണ്ട്? അവിടുത്തെ വിശ്വാസം എങ്ങനെയുണ്ട്? അവിടെ ശുശ്രൂഷ നന്നായിട്ട് പോകുന്നുണ്ടോ? അവിടെ ബൈബിൾ ക്ലാസ് നടന്നോ? അവിടെ ആരാ ശുശ്രൂഷ ചെയ്തത്? ഇങ്ങനെ സഭകളെ കുറിച്ചുള്ള വലിയ ചിന്താഭാരം. കാരണമെന്താ? കാരണമെന്താണ്? കാരണം പൗലോസ് സഭയ്ക്ക് വലിയ പ്രാധാന്യം. നമ്മുടെ വിഷയം അതാണല്ലോ, സഭയുടെ പ്രാധാന്യം. സഭയുടെ പ്രാധാന്യം ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവിന്റെ ദാസന്മാർക്ക് സഭകളെ കുറിച്ച് വലിയ, ഞാൻ ആക്ച്വലി എഴുതിയിരിക്കുന്ന ട്രൂ ലോർഡ് സെർവൻസ് ഹാഡ് എ ബേഡൻ ഫോർ ദ ചർച്ച്. യഥാർത്ഥമായ സഭയെ സ്നേഹിക്കുന്ന യഥാർത്ഥമായ ദൈവദാസന്മാർക്ക് സഭകളെ കുറിച്ച് ഭാരമുണ്ട്. ഞാൻ പറഞ്ഞിടത്തൊക്കെ വിപുലിത, ഇതൊക്കെ എലാബറേറ്റ് ചെയ്യാവുന്ന കാര്യം. ഞാൻ അർപ്പിക്കട്ടെ, സത്യം പറയാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞ ആഗ്രഹിക്കുകയാണ്. ദൈവദാസന സത്യത്തിൽ യഥാർത്ഥമായ ഒരു ശരിയായ ദൈവദാസന എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഞാൻ തന്നെ എടുക്കുക. എനിക്ക് സഭകളെ കുറിച്ച് ഭാരം വേണം. മൽവണിയിലെ സഭയെ കുറിച്ച് മാത്രമാണോ? അല്ല, ആണോ? അത് സ്വാർത്ഥതയാണ്. അപ്പൊ എനിക്ക് എന്റെ കാര്യം, ഞങ്ങളുടെ സഭ സന്തോഷമായിട്ട് പോവുക, അവരെന്തേലും ചെയ്യണം, അങ്ങനെ അല്ല. ഇന്ന് നമ്മുടെ മധ്യത്തിൽ പറ്റിയിരിക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ പറ്റിയിരിക്കുന്ന തന്നെ വലിയൊരു ദോഷത്തിന് കാരണം അനേക ഭക്തന്മാർ, അനേക പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ദൈവത്തിന്റെ ദാസന്മാര് അവിടെ എന്തു പറ്റിയാലും അനങ്ങത്തില്ല. നമുക്കെന്ന അപ്പൺ ബുക്കിയാഹേ അങ്കുക്യാ ഹോനവാലായ അമാരാ അസംബ്ലി അച്ഛാഹേ അമാരാ കലീഷനും പോയി പ്രോബ്ലം നീങ്ങേ ഉദ കുതുബി ഹോനതോ അങ്കുക്യാഹേ. ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. എല്ലാ സ്ഥലം സഭയെക്കുറിച്ചും ലോകത്തിന് ഏത് മുക്കിലും മൂലയ്ക്കുമുള്ള ഏത് സ്ഥലം സഭയുടെയും സന്തോഷവും അഭിവൃദ്ധിയും അനുഗ്രഹവും നിലനിൽപ്പും എന്റെ ചിന്താഭാരമാകണം. ഞാൻ സത്യത്തിൽ ദൈവത്തിന്റെ ദാസനാണ്. അല്ലയോ? അല്ലയോ? എന്റെ സഭ മാത്രം മാത്രം മതിയോ? വസയിലെ സഭയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ഈ കൺസൺ വേണ്ട വേണം. അപ്പോൾ അഭിപ്രായം പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. അല്ലാണ്ട് ഓ കുച്ചുബി കറന്നതോ അങ്കോക്കിയാവുകയ. ഇങ്ങനെയുള്ള ഒത്തിരി ദൈവദാസന്മാർ സ്വാർത്ഥതയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ, ഇന്ത്യ മൊത്തം ബോധിച്ചതുപോലെ, കേരളം മൊത്തം ബോധിച്ചതുപോലെ പോവുകയാണ്. പിതാക്കന്മാർ ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് കണ്ണീർ പൊഴിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്ഥലം സഭകളുടെ പരിതസ്ഥിതി കണ്ട് പഴയ റൈറ്റിംഗ്സ് വായിക്കണം, സുവിശേഷം വായിക്കണം, പഴയ ലേഖനങ്ങൾ വായിക്കണം, പഴയ പുസ്തകങ്ങൾ വായിക്കണം. പിതാക്കന്മാരെന്താ പഠിപ്പിച്ചതെന്ന്, പിതാക്കന്മാരെന്താ മനസ്സിലാക്കി തന്നിട്ടുള്ളതെന്ന് ഇന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ? സഭകളെ കുറിച്ച് ഓർമ്മീതറാനാ കൽവി ഉൾപ്പെട്ടുമില്ലാ ഈസലിയെ ഭൂരിഭാത്തന്നെയും പോൾട്ടാ ഭൂരിഭാത്തന്നെയും പോൾട്ടാ ഈ സച്ച വിശ്വാസി പ്രമുഖ ദാസ്കാമനെയും പോൾ സെയിൻസ് ഐ ഹാവ് ബേർഡൻ ചിന്താഭാരം. ഓരോ രാവും പകലും എന്റെ ഹൃദയത്തിൽ ചിന്താഭാരമുണ്ട് സഭ എങ്ങനെയാക്കണം. ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, പൗലോസിന് ദൈവത്തിന് ദാസന്മാർക്ക് എന്നും സഭകളെ കുറിച്ച് ഭാരം. പൗലോസിന്റെ ആ ഭാരം വെളിപ്പെട്ട മൂന്ന് രംഗമുണ്ട്. ഞാൻ റെഫറൻസ് ഒന്നും പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സഭകളെ കുറിച്ച് പൗലോസിന് ഭാരമുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? നമ്പർ 1,
സ്ഥലസഭകൾ ആരംഭിച്ചു. എവിടെയൊക്കെ സ്ഥലസഭ ഇല്ലയോ, എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലയോ, എവിടെയെല്ലാം സ്ഥലസഭ ഇല്ലയോ, അവിടെ പോയി സഭയെ ആരംഭിച്ചു. ആര്? പോൾ. പിന്നെ ആരംഭിച്ച സഭയെ എഡിഫൈ ചെയ്തു, അല്ലെങ്കിൽ പഠിപ്പിച്ചു, അവരെ ശക്തീകരിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവരൊക്കെ എഴുത്തെഴുതി, അവരെ തരണം ചെയ്തു, അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് വളർത്താനായി ശ്രമിച്ചു. പിന്നെ വേറൊരു കാര്യം, ആ സഭകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. ഫിലിപ്പി ലേഖനത്തിൽ ഞാൻ പറഞ്ഞുണ്ട്, ആ ഫിലിപ്പി ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലൊക്കെ തന്നെ കാര്യം പറഞ്ഞുണ്ട്, ഞാൻ രക്തമൊഴിക്കാനും സഭകൾ. അങ്ങനെയുള്ള ദൈവദാസന്മാരാണ് ആവശ്യം, അങ്ങനെയുള്ള എൽഡേഴ്സിന് ആവശ്യം, അങ്ങനെയുള്ള വിശ്വാസത്തിനാണ് ആവശ്യം. സഭയെക്കുറിച്ച് ഭാരം, ഞാൻ ഉൾപ്പെടുന്ന സഭയെക്കുറിച്ച് ഭാരം വേണം, പിന്നെ മറ്റു സഭകളെ കുറിച്ചും വേണം. ഈ സഭ തകരരുത്, ആ സഭയും തകരരുത്. ഇത് സന്തോഷമായിട്ട് പോകണം, അത് സന്തോഷമായിട്ട് പോകണം. ലാസ്റ്റ് ജോൺസ് ഗോസ്പൽ 21 അതിന്റെ 15 തൊട്ടുള്ള വാക്യം വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. ആ ഭാഗത്ത് കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുക, റിസ്റ്റോർ ചെയ്യുകയാണ്. മൂന്ന് പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്ത് എന്ന് ചോദിക്കുന്നു, എന്നെ? അപ്പൊ പത്രോസ് പറയും, ആ കർത്താവെ സ്നേഹിക്കുന്നു, എനിക്കറിയാമല്ലോ. കർത്താവിന്റെ റിപ്ലൈ എന്തുവാ? എന്തുവാ കർത്താവിന്റെ മറുപടി? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ച അങ്ങനെ നേടും, അങ്ങനെ എന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞേ? ആ നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ പേരിൽ ഒരു ഫാൻ വാങ്ങിച്ചു കൊടുത്തരാം, അങ്ങനെ അങ്ങനൊന്നുമല്ല. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ മൂന്ന് പ്രാവശ്യം പറഞ്ഞ കാര്യം, എന്റെ കുഞ്ഞാടുകളെ കർത്താവുകളൊന്നും ആവശ്യം. നമുക്ക് വാസ്തവത്തിൽ നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, എന്റെ സഭയെ മേയ്ക്കുക. നമുക്ക് എനിക്ക് അത് വിശദീകരിക്കാൻ മനസ്സിൽ മെച്ചമുണ്ടല്ലോ, സമയം പോരാ. അവർ ലവ് ഫോർ ക്രൈസ്റ്റ് ഈസ് റിഫ്ലക്റ്റഡ് ഇൻ അവർ ആറ്റിറ്റ്യൂഡ് ടു ചർച്ച്. വേറെ പറഞ്ഞാൽ, ക്രൈസ്റ്റ് ഡിമാൻഡ്സ് അവർ സർവീസ് ഫോർ ചർച്ച് ഇഫ് വി റിയലി ലവ്. മനസ്സിലായി പറഞ്ഞേ? കർത്താവ്, നാം അവനെ സ്നേഹിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം എവിടെ പ്രതിഫലിക്കപ്പെടും? സഭയോടുള്ള കരുതലിൽ, സഭയെ പരിപാലിക്കുന്നതിൽ. സഭായോഗത്തിൽ വന്നിട്ട് ഒരു പാട്ടെടുക്കത്തില്ല, ഒരു സങ്കീർത്തനം വായിക്കത്തില്ല, ഒരു ബൈബിൾ ഭാഗം വായിക്കയില്ല, എന്നും രണ്ടുപേര് പ്രസംഗം, രണ്ടുപേര് പ്രാർത്ഥന, അവർ തന്നെ എന്നും രാവിലെ വൈകിട്ട് ഉച്ചയ്ക്ക് ചെയ്യുന്നത് കാണുമ്പം ഒരു മനസാക്ഷിക്കുത്തില്ലാത്ത വിശ്വാസിയായ സഹോദര, നിനക്ക് എന്ത് സ്നേഹം ദൈവത്തോട്? മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല. ഓരോ ആഴ്ചയും ഒരേ ആൾ പ്രസംഗിക്കുന്നു, ഒരേ ആൾ പ്രാർത്ഥിക്കുന്നു, ഒരേ ആൾ പ്രബോധനം ചെയ്യുന്നു. ഇവർ മാറി 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 ചെയ്ത് ഇവർ തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത് കണ്ടും കേട്ടും അപ്പം കഴിക്കാൻ മാത്രം വരുന്ന സഹോദരൻ വിശ്വാസി എന്തോ സ്നേഹമാ, അപ്പം കഴിച്ച് സഹോദര കാഴ്ച. ഒരു പാട്ടെടുക്കത്തില്ല ജീവിതത്തില്, മരിക്കും മുൻപ് രണ്ട് വാക്യം വായിച്ചു പോകാം. ഇതൊന്നും ശരിയായ സ്നേഹമല്ല. കർത്താവ് പറയുക, നിങ്ങൾ എന്നെ നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കുഞ്ഞാടുകളെ സഭയുടെ പരിപാലനം, അത് വലിയ കാര്യമാണ്. സഭയുടെ പരിപാലനം കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. സഭയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യുക, സഭാ കാര്യങ്ങളും ഒക്കെ ഉത്തരവാദിത്തോട് ചെയ്യുക, അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നത് എന്താ? വേറെ ഒന്നും ചെയ്യണ്ട, സഭയെ അങ്ങ് പരിപാലിച്ചാണ് എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ഭയങ്കര പ്രാധാന്യം. ബസ്, ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ സമയമെടുക്കുന്നില്ല. നമുക്ക് യഥാർത്ഥമായ സഭയോട് സ്നേഹം, സഭയെ നാം വിലമതിക്കുന്നുണ്ട്. നമുക്ക് സഭയെ വിലമതിക്കാം. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ, ഇന്നത്തെ പ്രത്യേകമായ ഈ യുഗം, സഭയ്ക്ക് സഭയെ അവഗണിക്കുന്നതായ ഈ യുഗത്തിൽ നമുക്ക് കുറച്ചു പേർക്കെങ്കിലും കലീഷ്യ ചേർച്ചിന്റെ മഹത്വം മനസ്സിലാക്കാം. വരുന്ന ദിവസം ദൈവം അനുവദിച്ചാൽ ഈ സഭയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയുടെ മഹത്വം മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ജീവിതം കൊടുക്കുവാൻ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഈ ചിന്തകളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം മഹത്വമാണ്.